This is Hit 96.7 FM, Dubai's own.
Good morning, Shabu.
Good morning, Arfaz. ജോൺ നൈല.
നമ്മൾ ഇന്നത്തെ ദിവസം അറിയാലോ, ഇന്നത്തെ ദിവസം ബുധനാഴ്ച ആയതുകൊണ്ട് തന്നെ പുസ്തകങ്ങളെ പരിചയപ്പെടുത്തുന്ന സമയമാണ്, 9 മണിക്ക് ശേഷം.
ഓക്കെ,
അപ്പൊ ഇന്നും ഒരു പുസ്തകവുമായിട്ട് ഷാബു എത്തിയിട്ടുണ്ട്. ഷാബു,
നമ്മൾ കഴിഞ്ഞ ആഴ്ച പരിചയപ്പെടുത്തിയത് വലിയ കാലയളവൊന്നും ആകാതെ തന്നെ മലയാളത്തിൽ മികച്ച കഥകൾ എഴുതുന്ന പുതിയ കാല എഴുത്തുകാരിയാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചയും പരിചയപ്പെടുത്തിയത്. ഫ്രാൻസിസ് നൊറോണോയുടെ തൊട്ടപ്പനായിരുന്നു പരിചയപ്പെടുത്തിയത്. ഇക്കുറിയും അതുപോലെ തന്നെ ഒരു കഥാസമാഹാരമാണ് എടുക്കുന്നത്. ഇത് എസ് ഹരീഷ് എഴുതിയ അപ്പൻ എന്ന കഥയുൾപ്പെടെയുള്ള 6 കഥകൾ ചേർന്ന കഥാസമാഹാരം. പുസ്തകത്തിന്റെ പേര് അപ്പൻ എന്നാണ്.
എസ് ഹരീഷ് എന്ന് പറയുന്ന റൈറ്ററിനെ ഒരുപക്ഷെ മലയാളികൾക്ക് വളരെ റീസെന്റ് ആയിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം, ഇനി വരാൻ പോകുന്ന ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ ജെല്ലിക്കെട്ട് എന്ന് പറയുന്ന സിനിമയുടെ കഥയും തിരക്കഥയും ഒക്കെ തന്നെ എസ് ഹരീഷിന്റെയാണ്. മീശ എന്ന വളരെ അടുത്ത് ഏറെ ചർച്ച ചെയ്യപ്പെട്ട അദ്ദേഹത്തിന്റേതാണ്. അതുപോലെ തന്നെ ആദം എന്ന് പറയുന്ന പുസ്തകം അദ്ദേഹത്തിന്റേതാണ്. അങ്ങനെ ഒരുപാട് അദ്ദേഹത്തിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട്.
അതെ, അപ്പൊ മീശയിലൂടെയാണ് ഹരീഷിനെ കൂടുതലായിട്ട് വായിക്കപ്പെട്ടത് എന്ന് പറഞ്ഞാൽ അതൊരു തെറ്റിദ്ധാരണയായി മാറും. പക്ഷേ അതുകൊണ്ട് ഹരീഷ് എന്ന് പറയുന്ന എഴുത്തുകാരൻ കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടു, കൂടുതൽ വിമർശന വിധേയമായ അദ്ദേഹത്തിന്റെ കഥകൾ പലരും വായിച്ചു. അപ്പൊ അതിലൂടെ മനസ്സിലാക്കാൻ പറ്റിയത് മീശ എന്ന ആ നോവലിനകത്തുള്ള ഒരു പരാമർശം, അങ്ങനെ ഒരു പരാമർശത്തിനും അപ്പുറത്തേക്ക് ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു എഴുത്തുകാരനാണ് എസ് ഹരീഷ് എന്നുള്ളത് പിന്നീട് വായിച്ചവർക്കൊക്കെ മനസ്സിലായി. എന്തായാലും സന്തോഷമുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാള ചെറുകഥാ ലോകത്ത് പുതിയ പുതിയ എഴുത്തുകാർ അവരുടെ സംഭാവനകൾ നൽകുന്ന ഒരു കാലമാണ്. വളരെ മനോഹരമായി നമ്മൾ പറയല്ലേ, സ്വന്തം അസ്തിത്വം ഓരോരുത്തരും നിന്ന് വ്യത്യസ്തം. കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞു ഫ്രാൻസിസ് നൊറോണ എഴുതുന്ന കഥകളുടെ സവിശേഷതയെ കുറിച്ച് പറഞ്ഞു. ഇക്കുറി എസ് ഹരീഷിന്റെ കഥകളുടെ സവിശേഷതയെ കുറിച്ചാണ് പറഞ്ഞത്. അതിൽ നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പൻ എന്ന കഥാസമാഹാരമാണ്. ഇതിനകത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ അപ്പൻ എന്ന ആദ്യത്തെ കഥ, രണ്ടാമത്തേത് മോദസ്ഥിതനായങ്ങ് വസിപ്പൂ മല പോലെ, പൈഡ് പൈപ്പർ, അതുപോലെ പ്ലേ സ്കൂൾ, താത്തിത്തകവും തെയ്തെയ്ത്തവും, മാവോയിസ്റ്റ്, അങ്ങനെ 6 കഥകളാണ്. ഇതിൽ അപ്പൻ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ ഈ കഥയ്ക്ക് എന്തെങ്കിലും ഒരു പ്രത്യേകതയുണ്ടോ, ആരുടെ അപ്പനെ കുറിച്ചാണ് പറയുന്നത്, അല്ലെങ്കിൽ ഏതപ്പനെ കുറിച്ചാണ് പറയുന്നത്? കെ പി അപ്പൻ എന്ന് പറയുന്ന മലയാളത്തിലെ പ്രശസ്തനായ സാഹിത്യ നിരൂപകനെയാണ് ഇതിൽ പ്രധാനമായിട്ടും ഹരീഷ് കൊണ്ടുവരുന്നത്. കെ പി അപ്പനെ കുറിച്ചും പിന്നെ ഈ കഥ പറയുന്ന ആളിന്റെ, അതായത് ഈ ആദ്യത്തെ അപ്പൻ എന്ന കഥയിൽ പറയുന്ന അദ്ദേഹത്തിന്റെ അപ്പന്റെ മരണവുമായി ബന്ധപ്പെട്ടാണ് കഥ പറഞ്ഞു തുടങ്ങുന്നത്. ഹരീഷിന്റെ കഥകൾക്കൊക്കെ ഉള്ളൊരു പ്രത്യേകത, ഒന്നുകിൽ ചരിത്രവുമായി അതിനകത്തൊരു ബന്ധമുണ്ടാകും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മലയാളത്തിലെ പ്രശസ്തനായിട്ടുള്ള ഒരു എഴുത്തുകാരനുമായി അതിനകത്തൊരു ബന്ധമുണ്ടാകും, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രശസ്തമായ കവിതയുടെ ഒരു വരിയുമായി അതിന് ഏതെങ്കിലും തരത്തിൽ ബന്ധമുണ്ടാകും. അങ്ങനെയൊക്കെ അദ്ദേഹത്തിന്റെ കഥകളെ നമുക്ക് കാണാൻ പറ്റും. അതിൽ രസവിദ്യയുടെ ചരിത്രം, അദ്ദേഹത്തിന് പുരസ്കാരം കിട്ടിയ ഒരു കഥയായിരുന്നു. അത് തന്നെ നോക്കിക്കഴിഞ്ഞാൽ ശ്രീനാരായണ ഗുരുവിന്റെ ദൈവദശകത്തിൽ നിന്നൊക്കെ ഉള്ള പല കാര്യങ്ങളും അതിനകത്തുണ്ട്. മാത്രമല്ല ലോകസഞ്ചാരിയായിരുന്ന ഡച്ചുകാരൻ ഹൂസ്റ്റാട്ടിന്റെ യാത്രാക്കുറിപ്പുകളുടെ 9 അധ്യായമാണ് രസവിദ്യ എന്ന് പറഞ്ഞ് സങ്കല്പിക്കപ്പെട്ടിരുന്നത്. 10 വർഷത്തിന്റെ തെളിവുകൾ കടലിൽ നഷ്ടപ്പെട്ടു പോവുകയും ജലത്താൽ മുറിവേറ്റ ഹൂസ്റ്റാട്ട് മലബാറിലെത്തുന്നത് അയ്യാസ്വാമിയെ തേടിയാണ്. ചെങ്കൽപ്പേട്ടക്കാരനായ സുബ്ബരായനാണ് അയ്യാസ്വാമി, ഹഠയോഗിയാണ്. അന്ത്യകാലത്ത് സുഖമരണം ലഭിക്കുന്നതിനുള്ള ശ്വസന ശാരീരിക അഭ്യാസങ്ങളാണ് ഹഠയോഗം. മലബാറിലെത്തിയ ആദ്യ നാളുകളിൽ തന്നെ ഹൂസ്റ്റാട്ട് മലയാളികളെക്കുറിച്ച് വിചിത്രമായ ഒരു നിഗമനത്തിലെത്തുന്നുണ്ട്. മരിക്കുന്നതിനുള്ള തയ്യാറെടുപ്പ് മാത്രമാണ് മലബാറുകാർക്ക് ജീവിതം. പക്ഷെ വ്യത്യസ്തനായ അയ്യാസ്വാമി ജീവിതത്തെ സമ്പന്നമാക്കാനുള്ള പരീക്ഷണത്തിലാണ് ഏർപ്പെട്ടിരിക്കുന്നത് എന്നാണ് കേൾവി. നിസ്സാരമായ ലോഹങ്ങളെ പോലും സ്വർണമാക്കാനുള്ള രസവിദ്യ സ്വന്തമാക്കുന്ന പ്രക്രിയയുടെ അന്ത്യഘട്ടത്തിലാണ് അയാൾ. അതാണ് രസവിദ്യയുടെ ചരിത്രം പറയുന്ന കഥ. നമുക്ക് ഹരീഷിനോട് ചോദിച്ചുകൊണ്ട് തന്നെ തുടങ്ങാം, എന്താണ് ഈ അപ്പൻ എന്ന് പറയുന്ന കഥയുടെ പ്രത്യേകത?
അപ്പൻ എന്നത് 6 കഥകളുടെ സമാഹാരമാണ്. ഇതിനു മുമ്പ് എന്റെ 2 സമാഹാരങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. ഒന്ന് രസവിദ്യയുടെ ചരിത്രം, അതിനുശേഷം 8 വർഷത്തിന് ശേഷം ആദ്യമുള്ള സമാഹാരം ഇറങ്ങിയിട്ടുണ്ട്. ആദ്യമുള്ള സമാഹാരത്തിന് സാഹിത്യ അക്കാദമി അവാർഡൊക്കെ ലഭിച്ചിരുന്നു. അതിനുശേഷമാണ് ഈ സമാഹാരം ഇറങ്ങുന്നത്. അത് ഈ കഥകൾ എഴുതുന്ന സമയത്ത് എന്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു വിചാരം എന്തായിരുന്നു വെച്ചാല്, ഇതിന് മുമ്പ് എഴുതിയ 2 സമാഹാരങ്ങളുടെ കഥകളിൽ നിന്ന് എന്തെങ്കിലും തരത്തിൽ വ്യത്യസ്തമാകണം എന്നൊരു വിചാരം എനിക്കുണ്ടായിരുന്നു. കാരണം ഒരു എഴുത്തുകാരൻ, ഏത് എഴുത്തുകാരനെ സംബന്ധിച്ചോളം സ്വയം നവീകരിക്കപ്പെടുക എന്നതാണ് പ്രധാനമെന്ന് കരുതുന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ശ്രമം ഈ കഥകൾ എഴുതുന്ന സമയത്ത്, അല്ലെങ്കിൽ ആ ഒരു ബോധം എന്റെ മനസ്സിലുണ്ടായിരുന്നു. അത് ഒരു കുറച്ചൊക്കെ വിജയിച്ചു എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ, കുറച്ചൊക്കെ ഒരു കരുതി വരെ. കാരണം പൂർണ്ണമായിട്ട് അങ്ങനെ കരുതുന്നില്ല എങ്കിൽ പോലും അത് വായനക്കാരുടെ ഇടയിൽ നിന്നുള്ള പ്രതികരണങ്ങളും ഏകദേശം അതുപോലെ ആയിരുന്നു. ഉദാഹരണത്തിനകത്ത് അപ്പൻ എന്ന് പറയുന്ന കഥ, അത് എഴുതാനിടയായ ഒരു സാഹചര്യം എന്താണെന്ന് വെച്ചാൽ മലയാളത്തിലെ ഏറ്റവും ബഹുദായ നിരൂപകനായിരുന്നു എ പി അപ്പൻ. അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ ഞാൻ പഠിക്കുന്ന സമയത്തും ഒക്കെ വലിയ തോതിൽ വായിച്ചതാണ്. അപ്പൊ അത് അദ്ദേഹത്തിന്റെ ഭാഷയും അദ്ദേഹത്തിന്റെ നിരൂപണ രീതിയും ഒക്കെ ഒരു സമയത്ത് എനിക്ക് വലിയ പ്രചോദനവും അനുഭവവും ഒക്കെ ആയിരുന്നു. അപ്പൊ അത് മനസ്സിൽ കിടന്നുകൊണ്ടാണ് അപ്പൻ എന്ന കഥ എഴുതാൻ സാധിച്ചത്. അതോടൊപ്പം സത്യൻ എന്ന് പറയുമ്പോൾ വലിയ നടനുണ്ടാകുന്നു, മഹാനായ നടനുണ്ടാകുന്നു. അദ്ദേഹത്തിന്റെ ജീവിതത്തെ കുറിച്ച് കേട്ടേക്കുറിച്ചാണ് എഴുതി കുറിപ്പുണ്ടായിരുന്നു, ദൈവത്തിന്റെ നിരീക്ഷണത്വം എന്ന അദ്ദേഹത്തിൽ. അത് വായിച്ച സമയം അത് വർഷം മുമ്പ് വായിച്ചു, അതിങ്ങനെ മനസ്സിൽ കിടന്നു. അത് കുറെ കാലത്തിന് ശേഷം ഈ കഥ എഴുതാൻ വലിയ പ്രചോദനമായി.
ഇതിലെ ഈ അപ്പൻ എന്ന് പറയുന്ന കഥ തുടങ്ങുന്നത് പരക്കെ ബഹുമാനിക്കപ്പെടുന്ന ആളായിരുന്നെങ്കിലും ലൂക്കാസ് സാറിന്റെ മരണം അതിന് യോജിച്ച വിധത്തിലായിരുന്നില്ല. എങ്ങനെയാണ് ലൂക്കാസ് സാർ മരിച്ചത് എന്ന് പറയുന്നു. നാട്ടിലെ രണ്ടു മൂന്ന് തലമുറകളിൽപ്പെട്ട വിവിധ പ്രായക്കാർക്ക് ഹൈസ്കൂൾ പഠനകാലത്ത് അദ്ദേഹത്തിന്റെ ക്ലാസ്സുകളിൽ ഇരിക്കേണ്ടി വന്നിട്ടുണ്ട്. അവരെല്ലാം അതിൽ അഭിമാനിക്കുകയും ചെയ്തിരുന്നു. അഗാധ പണ്ഡിതനായതുകൊണ്ട് വിചിത്ര രീതിയിലായിരുന്നു ലൂക്കാസ് സാറിന്റെ അധ്യാപനം. ഈ ലൂക്കാസ് സാറിന്റെ വീട്ടില് ഒരു വലിയ ലൈബ്രറി ഉണ്ട്, ഒരു വായനമുറിയുണ്ട്. അതിനുവേണ്ടി തന്നെ ഇഷ്ടംപോലെ അലമാരകളും ഇഷ്ടംപോലെ പഴയ പുസ്തകങ്ങളും പുതിയ പുസ്തകങ്ങളും ഒക്കെ ഉണ്ട്. അദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചത് ഇതില് ഒരു പുസ്തകം എടുക്കാൻ വേണ്ടി ഏറ്റവും താഴെ നിന്ന് വലിച്ചെടുക്കുന്ന സമയത്ത് പുസ്തകങ്ങൾ വീണിട്ടായിരുന്നു ലൂക്കാസ് സാറ് മരിച്ചത്. അപ്പൊ അതാണ് പറഞ്ഞിരിക്കുന്നത്, അതായത് ഈ ലോകം മുഴുവൻ നോർമൽ അല്ലെന്ന് കണ്ടാൽ ആരായാലും പുറത്തിറങ്ങാതെ മുറിയടച്ചിരുന്ന് വായിച്ചു പോകും. ഇതൊന്നും ചിന്തിക്കാതിരുന്നാൽ എന്താ കുഴപ്പം, അല്ലെങ്കിൽ സത്യൻ താൻ ഏൽക്കുന്ന പണിയെല്ലാം നന്നായി ചെന്ന് ചെയ്യുന്ന ആളാണെന്ന് ചിന്തിച്ചാലും മതി. അതുമല്ലെങ്കിൽ ദൈവത്തിന്റെ നിയമപുസ്തകം വേറെയാണെന്ന് കരുതുക. അതുപ്രകാരം ദുഷ്ടൻ വാഴ്ത്തപ്പെട്ട് മരിക്കും, നീതിമാന്മാർ പുഴുത്തുചാകും, പുസ്തകസ്നേഹി പുസ്തകം വീണു മരിക്കും എന്നൊരു ഭാഗത്ത് പറയുന്നുണ്ട്. ഇതിൽ ഈ സത്യനെ കുറിച്ചിട്ടുള്ളത് ഒരു ചരിത്രമാണ്. സത്യൻ യഥാർത്ഥത്തിൽ ഈ പുന്നപ്ര വയലാർ സമരം നടക്കുന്ന സമയത്ത് പോലീസുകാരനായിരുന്നല്ലോ. അപ്പം ആ സമയത്ത് ഇദ്ദേഹം കമ്മ്യൂണിസ്റ്റുകാരെയൊക്കെ മർദ്ദിച്ച് അവശനാക്കുന്ന ഒരു കാലത്തെ കുറിച്ച് പറയുന്നുണ്ട്. പക്ഷെ അദ്ദേഹം പിന്നീട് അഭിനയിച്ച മിക്ക സിനിമകളിലും അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിട്ട് അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതില് സത്യന്റെ ചരിത്രം പറയുന്നത് സത്യന്റെ അവസാന കാലഘട്ടത്തിൽ സത്യൻ ആശുപത്രിയിൽ കിടക്കുന്ന അവസരത്തിൽ ഈ ലൂക്കാസ് സാറിന്റെ മകൻ ഇതൊക്കെ അന്വേഷിച്ചു പോവാണ്. കെ പി അപ്പനിലൂടെയാണ് കഥ പുരോഗമിക്കുന്നത് എങ്കിലും സത്യന്റെ ഒരു ചരിത്രം പറയുന്നുണ്ട്. അപ്പോൾ അവിടെ അന്ന് ആ ആശുപത്രിയിൽ ജോലി ചെയ്തിരുന്ന ഒരു ജോസഫ് എന്ന് പറയുന്ന ഒരാളോട് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, സത്യൻ മരിക്കുമ്പോൾ സുഹൃത്തുക്കളും ബന്ധുക്കളും അധികം ആരും അടുത്തില്ലായിരുന്നു. ഉടനെ തന്നെ മക്കളെ കൊണ്ടുവന്നു, രണ്ട് ആൺപിള്ളേർ, രണ്ടുപേരും അന്ധരാണ്, ഒരാൾക്ക് അല്പം കാണാം. അവർ കരഞ്ഞുകൊണ്ട് മരിച്ച അച്ഛന്റെ മുഖം കൈകൾ കൊണ്ട് തപ്പി നോക്കുന്നു. ഹോ, ഭയങ്കര കാഴ്ചയായിരുന്നു. കണ്ടു നിന്നവരെല്ലാം കരഞ്ഞുപോയി. ലക്ഷക്കണക്കിന് ആളുകൾ വെള്ളിത്തിരയിൽ കണ്ട സുന്ദരമുഖം സ്വന്തം മക്കൾക്ക് കാണാൻ പറ്റിയില്ല എന്ന് സത്യന്റെ ഒരു ചരിത്രം കൂടി ഇതിനകത്ത് ആദ്യത്തെ കഥയിൽ പറയുന്നുണ്ട്. അങ്ങനെ കെ പി അപ്പന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഫ്രാൻസിസ് എന്ന് പറയുന്ന ഒരാള് സ്വന്തം അപ്പനായ ലൂക്കായുടെ മരണത്തിലൂടെ കണക്ട് ചെയ്തു കൊണ്ടുപോകുന്നതാണ് അപ്പൻ എന്ന് പറയുന്ന കഥ. രണ്ടാമത്തെ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോദസ്ഥിതനായങ്ങ് വസിപ്പൂ മല പോലെ എന്ന് പറയുന്നതാണ്. ഇത് രസകരമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒന്നുകിൽ ഒരു ചരിത്രം പറയും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കവിതയുടെ ഒരു വരി എടുത്തിട്ടായിരിക്കും ആ കഥയ്ക്ക് പേരിടുക. ഇത് യഥാർത്ഥത്തിൽ കുമാരനാശാന്റെ വരികളാണ്. മോദസ്ഥിതനായങ്ങ് വസിപ്പൂ മല പോലെ, ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചായിരുന്നു കുമാരനാശാൻ എഴുതിയത്. ഇത് യഥാർത്ഥത്തിൽ പറയുന്നത് വെച്ചാൽ നമ്മുടെ ഉള്ളില് ജാതി എപ്പോഴും ഉണ്ട്. ഇന്നത്തെ കാലത്ത് ചെറുപ്പക്കാർ ജാതിയൊന്നും നോക്കാതെ വിവാഹം കഴിക്കുന്നുണ്ട്. അതായത് ഹിന്ദു മതത്തിൽപ്പെട്ട വ്യത്യസ്ത ജാതികളിലുള്ള, അല്ലെങ്കിൽ ഏത് മതത്തിൽപ്പെട്ടവരായിരുന്നാലും വ്യത്യസ്ത, പക്ഷെ ഹിന്ദു മതത്തിൽ തന്നെ വ്യത്യസ്ത ജാതികളിലുള്ള ഇപ്പൊ ഈഴവരും നായരും തമ്മിൽ വിവാഹം കഴിക്കുന്നിരിക്കട്ടെ. കുട്ടികൾക്ക് അങ്ങനെയൊന്നുമില്ല, അത് ഈഴവനാണെന്നോ നായരാണെന്നോ നോക്കുന്നില്ല. അവർ പറയുന്നു ഒരേ മതത്തിലല്ലേ, പിന്നെ എന്താ പ്രശ്നം എന്ന് ചിലപ്പോൾ അവർ ചോദിച്ചേക്കാം. ഇനി മതം പോലും പ്രശ്നമില്ലെന്ന് വിചാരിക്കുന്നുണ്ടാവും. പക്ഷെ വീട്ടുകാർ സമ്മതമില്ലാതെ സമ്മതം കൊടുക്കുകയും എന്നാൽ പലപ്പോഴും ഈ പറച്ചിലിന് പോലും ആ ജാതി പ്രകടമാക്കുകയും ചെയ്യുന്നുണ്ട് എന്നാണ്. അതിനൊരു ഉദാഹരണം പറയുന്നുണ്ട്. അതായത് പവിത്രയുടെയും അനൂപിന്റെയും വിവാഹ കാര്യം ചർച്ച ചെയ്യാനാണ് രണ്ടു വീട്ടുകാരും അവളുടെ വീട്ടിൽ ഒത്തുകൂടിയത്. രണ്ടു കുടുംബവും രണ്ട് ജാതിയാണ് പ്രതിനിധീകരിക്കുന്നത്. അപ്പൊ അതില് ചോറ് തിന്നാൻ എത്ര പേര് കാണും, പച്ചടിക്ക് കൈതച്ചക്ക നുറുക്കുന്നതിനിടെ വല്യമ്മ ചോദിച്ചു. ചോറ് തിന്നുക എന്നൊന്നും പറയേണ്ട വല്യമ്മേ, ചോറുണ്ണാം എന്നേ അവരോട് പറയാവൂ, പവിത്രയുടെ അമ്മ ശാസിച്ചു. ഭക്ഷണത്തിന് മാത്രമല്ല, അത് പറയുന്നിടത്തും ജാതി വേർതിരിവ് നമ്മുടെ സമൂഹത്തിൽ പ്രകടമാണ്. അപ്പം സാധാരണ മിക്ക ഈഴവ കുടുംബത്തിലും ചോറ് തിന്നുക എന്നേ പറയാറുള്ളൂ. തിരിച്ച് നായർ കുടുംബത്തിലാണെങ്കിൽ തിന്നുക എന്നൊന്നും പറയരുത്, ചോറുണ്ണാം എന്നിവ. അപ്പോൾ ആ അങ്ങനെ ജാതിയെ കൃത്യമായി പറച്ചിലും ഭക്ഷണത്തിന്റെ കാര്യത്തിലും വസ്ത്രത്തിന്റെ കാര്യത്തിലും ഒക്കെ ഈ ജാതി അവിടെ ഉണ്ട് എന്ന് കൃത്യമായി അടയാളപ്പെടുത്തുന്നതാണ് മോദസ്ഥിതനായങ്ങ് വസിപ്പൂ മല പോലെ എന്ന് പറയുന്ന കഥ പറയുന്നത്. അത് കുറച്ചുകൂടി വിശദമാക്കാൻ ഹരീഷ് തന്നെ വരണം.
മോദസ്ഥിതനായങ്ങ് വസിപ്പൂ മല പോലെ, അത് എഴുതിയ സമയത്ത് കുറച്ച് ചർച്ച ചെയ്യപ്പെട്ട ഒരു കഥയാണ്. കാരണം അത് മലയാളികളുടെ മനസ്സിൽ ജാതി എന്ന് പറയുന്ന വിഷയത്തെ അഭിസംബോധന ചെയ്ത ഒരു കഥയായിരുന്നു. കാരണം നമ്മൾ ആധുനിക കാലത്തും അതായത് 2019 ജീവിക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ ഉള്ള നമ്മൾ പുരോഗമനകാരിയാണെന്ന് പറഞ്ഞാൽ പോലും നമ്മുടെ ഉള്ളിലുള്ള ജാതി എന്ന വികാരത്തെ അഭിസംബോധന ചെയ്യുന്ന കാര്യമാണ്. നമ്മുടെ ഭക്ഷണത്തിലും നമ്മുടെ ഭാഷയിലും നമ്മുടെ പെരുമാറ്റത്തിലൊരു അന്തർലീനമായ ജാതി എന്ന് പറഞ്ഞാൽ നമുക്ക് പുറത്തു ചാടാൻ പറ്റാത്ത ഒരു അനുഭവത്തെ അവശേഷിക്കാൻ ശ്രമിച്ച ഒരു കഥയാണ് അത്. പ്രത്യേകിച്ചും ശ്രീനാരായണ ഗുരു എന്ന നവോത്ഥാന നായകൻ അല്ലെ സന്യാസിയുടെ മലയാള സമൂഹത്തിലുള്ള സ്വാധീനത്തെ കൂടി ആ കഥ ഒന്ന് അടയാളപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. അതുപോലെ പൈഡ് പേപ്പർ എന്ന് പറയുന്ന കഥ, പൈഡ് പേപ്പർ എനിക്ക് തോന്നുന്ന പക്ഷേ ഒരു നാട്ടിൻപുറ അനുഭവത്തിൽ കൂടെ പൈഡ് പേപ്പർ എന്ന് ലോകമുള്ള അംഗത്തിന്റെ കഥയില് തലച്ചിട്ട് കൊണ്ടുപോകുന്ന ശ്രമമായിരുന്നു. കാരണം എന്റെ ചുറ്റുമുള്ള ഗ്രാമീണ ജീവിതത്തിലാണ് ഞാൻ സാധാരണ ആവശ്യമില്ലാൻ ശ്രമിക്കാറ്. അപ്പൊ അതിന്റെ ഒരു തുടർച്ചയായിട്ടാണ് ഈ കഥ അവിടെ വന്നത് എനിക്ക് തോന്നുന്നത്. അതുപോലെ പ്ലേ സ്കൂൾ എന്ന് പറയുന്ന കഥ, അത് കുറച്ചൊരു നാഗരികമായ അനുഭവം ചേർന്ന ഒരു കഥയാണ്. ഒരു മലയാളിയൊരു സബർബൻ ജീവിതം നയിക്കുന്നതാണ് മലയാളി. പൂർണ്ണമായ നഗരത്തിലോ പൂർണ്ണമായ ഗ്രാമത്തിലോ ജീവിക്കുന്നു എന്ന് പറയാൻ വയ്യാത്ത ഒരു ജീവിതമാണ് മലയാളിയുടെ. അങ്ങനെയുള്ള ഒരു ജീവിതത്തിന്റെ ഒരു ആശങ്ക ഒരു കുട്ടികളെ സൂക്ഷിക്കുന്ന ഒരു സ്കൂളിന്റെ പശ്ചാത്തലമാക്കി, ഒരു പ്ലേ സ്കൂളിന്റെ പശ്ചാത്തലമാക്കി അവിടുത്തെ രണ്ട് പെൺകുട്ടികളുടെ അനുഭവത്തെ കുറിച്ച് പറയുന്നതാണ് ഈ കഥ.
എന്തായിരുന്നാലും ഈ ഈ ആറ് കഥകളും ഒന്നിനൊന്ന് വ്യത്യസ്തമാണ്. അതാണ് ഹരീഷ് പറഞ്ഞു തുടങ്ങിയതും, ഓരോ കഥയും വ്യത്യസ്തം ആകണം എന്നായിരിക്കും ഓരോ എഴുത്തുകാരനും വിചാരിക്കുക. സാധാരണ രീതിയിൽ നമുക്കറിയാം, ചില എഴുത്തുകാരുടെ രീതി അവരുപയോഗിക്കുന്ന പദപ്രയോഗം കണ്ടു കഴിഞ്ഞാൽ പലപ്പോഴും നമുക്ക് തീരുമാനിക്കാം ഇത് ഇദ്ദേഹം എഴുതിയത് തന്നെയാണ്, അവരോരുത്തരുടെയും അവരുടെ മുദ്ര ആ കഥകളിൽ കാണും. പക്ഷെ ഹരീഷ് പറയുന്നത് പോലെ ഓരോ കഥയും മൗലികമാകണം, ഓരോന്നും നവീനമാകണം. അങ്ങനെ നവീനമാക്കിക്കൊണ്ട് ചിലത് ചരിത്രമാകാം, ചിലത് സാമൂഹ്യ അവസ്ഥകളെ സൂചിപ്പിക്കുന്നതായിരിക്കാം, അങ്ങനെ മൗലികവും നവീനമായ ഭാവുകത്വം പുലർത്തുന്നതുമായ കഥകളാണ്. മാത്രമല്ല ഒരു കൗതുകം ആദ്യം തന്നെ ഹരീഷ് കൊണ്ടുവരും. ഉദാഹരണത്തിന് പൈഡ് പൈപ്പർ എന്ന് പറയുന്ന കഥ തുടങ്ങുന്നത് ഇങ്ങനെയാണ്, ഓനാച്ചനെ തട്ടിക്കളയേണ്ട രീതി തീരുമാനിച്ചു സത്യത്തിൽ ഞാൻ തന്നെയായിരുന്നു. അപ്പൊ ആരാണ് ഓനാച്ചൻ, എന്തുകൊണ്ട് ഓനാച്ചനെ തട്ടിക്കളയണം, ഈ ഞാൻ ആരാണ് എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഓനാച്ചനും ചന്ദ്രനും ഒരു നാട്ടിലെ രണ്ടുപേരാണ്. ചന്ദ്രൻ നല്ല കരാട്ടെ വിദഗ്ധനാണ്. ഈ ഓനാച്ചനാണെങ്കിൽ ചന്ദ്രനെ പരിഹസിക്കുന്ന ഒരാളുമായിരുന്നു. എന്തിനാണ് പരിഹസിക്കുന്നത്, എന്തുകൊണ്ടാണ് ഓനാച്ചനുമായിട്ട് ചന്ദ്രൻ ഇത്രയധികം വൈരാഗ്യം ഉണ്ടാകാനുള്ള കാരണം, ഈ ഞാൻ ആരാണ്, ഞാൻ എന്തിനാണ് ഓനാച്ചനെ കൊല്ലാൻ വേണ്ടിയിട്ട് ചന്ദ്രന് എല്ലാ സപ്പോർട്ടും കൊടുക്കുന്നത് എന്നൊക്കെ പറയുന്ന പൈഡ് പൈപ്പർ, ഒരു പഴയ ഞാൻ പറഞ്ഞല്ലേ, അങ്ങനെ ഏതെങ്കിലും ഒരു നമ്മളെയൊക്കെ ഓർമ്മിപ്പിക്കുന്ന ഒരു കഥയോ ഒരു കവിതയോ അല്ലെങ്കിൽ ഒരു ചരിത്ര സംഭവമോ അല്ലെങ്കിൽ ചരിത്രവുമായി ബന്ധപ്പെട്ടുള്ള വ്യക്തിയോ, ഇപ്പൊ സത്യൻ തന്നെ അതിനകത്തേക്ക് കടന്നു വരുന്നതൊക്കെ ഒരു കൗതുകം ഉണ്ടാക്കുന്നതാണ്. അങ്ങനെ മൗലികമായ വളരെ നവീനമായ കഥകൾ ഉൾപ്പെടുന്ന ഒരു സമാഹാരമാണ് ഹരീഷ് എഴുതിയ അപ്പൻ ഡി സി ബുക്സ് പ്രസിദ്ധീകരിച്ചത്.